തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം. 1 തെസ്സലോനിക്കർ 1. പൗലോസും സിൽവാനോസും തിമോത്തിയോസും തെസ്സലോനിക്കയിലുള്ള സഭയ്ക്ക് അഭിവാദനങ്ങൾ നേരുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലും ജീവിക്കുന്ന നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ നിങ്ങളെ ഓർക്കുകയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വേലയും സ്നേഹത്തിന്റെ പ്രേരണയാലുള്ള നിങ്ങളുടെ അധ്വാനവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പ്രത്യാശയുടെ ഉറപ്പും നമ്മുടെ പിതാവായ ദൈവത്തിനു മുമ്പിൽ ഞങ്ങൾ ഇടവിടാതെ ഓർക്കുന്നു. സഹോദരരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നെന്നും അവന്റെ സ്വന്തമാകുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ നിങ്ങളെ സുവിശേഷവുമായി സമീപിച്ചത് വെറും വാക്കുകളാലല്ല, ശക്തിയാലാണ്. ഇത് സത്യമാണെന്ന് ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലാണ് ഞങ്ങളിത് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് സഹായമാകുന്ന രീതിയിൽ ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഇടയിൽ താമസിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളുടെ ഉപദേശം വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അത് വളരെ കഷ്ടങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും ആ സന്തോഷം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്നു. ഈ വിധത്തിൽ നിങ്ങൾ ഞങ്ങളെപ്പോലെയും കർത്താവിനെപ്പോലെയും ആയിത്തീർന്നു. മക്കെദോന്യയിലെയും അഖായയിലെയും എല്ലാ വിശ്വാസികൾക്കും ഒരു മാതൃകയായി നിങ്ങൾ. മക്കെദോന്യയിലും അഖായയിലും നിങ്ങളിൽ നിന്നാണ് കർത്താവിന്റെ ഉപദേശം പടർന്നത്. യഥാർത്ഥത്തിൽ എല്ലായിടത്തും ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള വാർത്ത പരന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി ജനങ്ങളോട് ഒന്നും തന്നെ ഞങ്ങൾക്ക് പറയേണ്ടതില്ല. എല്ലായിടത്തുമുള്ളവർ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞങ്ങളെ നിങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്ന് പറയുന്നു. നിങ്ങൾ എങ്ങനെ വിഗ്രഹാരാധന നിർത്തുകയും ജീവിക്കുന്ന സത്യദൈവത്തെ എങ്ങനെ സേവിക്കുന്നു എന്നതിനെപ്പറ്റിയും ജനങ്ങൾ പറയുന്നു. നിങ്ങൾ വിഗ്രഹാരാധന നിർത്തിയിട്ട് ദൈവത്തിന്റെ പുത്രൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതിനായി കാത്തിരിക്കുന്നു. ദൈവം ആ പുത്രനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ കോപത്തോടുള്ള ന്യായവിധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് അവനാണ്, യേശു. 1 തെസ്സലോനിക്കർ 2. സഹോദരരെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ നടത്തിയ സന്ദർശനം പരാജയമല്ലായിരുന്നു എന്ന്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഫിലിപ്പിയിൽ ഞങ്ങൾ ഏറെ കഷ്ടം സഹിച്ചു. അവിടുള്ളവർ ഞങ്ങളെ നിന്ദിച്ചതൊക്കെ നിങ്ങൾക്കറിയാം. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ വളരെ ആളുകളും ഞങ്ങൾക്കെതിരായിരുന്നു. എന്നാൽ ദൈവം ഞങ്ങളെ ധൈര്യശാലികളാക്കുകയും അവന്റെ സുവിശേഷം നിങ്ങളെ അറിയിക്കുവാൻ സഹായിക്കുകയും ചെയ്തു. ഞങ്ങൾ ജനങ്ങളെ ധൈര്യപ്പെടുത്തുന്നു. ആരും ഞങ്ങളെ വിഡ്ഢികളാക്കിയില്ല. ഞങ്ങൾ ദുഷ്ടരോ ജനങ്ങളെ വഞ്ചിക്കുന്നവരോ അല്ല. ഇക്കാര്യങ്ങളൊന്നുമല്ല ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ. സുവിശേഷം പറയുന്നതിനായി ദൈവം ഞങ്ങളെ പരീക്ഷിച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതിനാൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ മനുഷ്യരെ സംപ്രീതരാക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ ദൈവത്തെയാണ് പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്നവനാണ് ദൈവം. നിങ്ങളെപ്പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ സ്വാധീനിക്കാൻ ഒരിക്കലും ഞങ്ങൾ ശ്രമിച്ചില്ല എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പണം കൈവശമാക്കുവാനായി ഞങ്ങൾ ശ്രമിച്ചിരുന്നില്ല. നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ഞങ്ങൾക്ക് സ്വാർത്ഥതയുമില്ലായിരുന്നു. ഇത് സത്യമാണെന്ന് ദൈവത്തിനറിയാം. ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റാരിൽ നിന്നോ ഒരു പ്രശംസയും തേടിയില്ല. ഞങ്ങൾ ക്രിസ്തുവിന്റെ അപ്പോസ്തലരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തായിരുന്നപ്പോൾ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനായി അധികാരം ഞങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് വളരെ സൗമ്യരായിരുന്നു. തന്റെ മക്കളെ കരുതുന്ന ഒരു അമ്മയെപ്പോലെയായിരുന്നു ഞങ്ങൾ. ഞങ്ങൾ നിങ്ങളെ ഏറെ സ്നേഹിച്ചു. അതിനാൽ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരായിരുന്നു. അതുമാത്രമല്ല, ഞങ്ങളുടെ ജീവനെ കൂടി പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. സഹോദരരെ, ഞങ്ങൾ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തു എന്ന് നിങ്ങൾ ഓർമ്മിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. രാപ്പകൽ ഞങ്ങൾ അധ്വാനിച്ചു, നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾക്ക് പണം തന്ന് നിങ്ങൾക്ക് ഭാരമുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ഞങ്ങൾ വിശ്വാസികളായ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ തെറ്റുകളില്ലാത്ത പരിശുദ്ധമായ നല്ല ജീവിതമായിരുന്നു ജീവിച്ചത്. ഇത് ശരിയാണെന്ന് നിങ്ങൾക്കും ദൈവത്തിനും അറിയാം. ഒരു അപ്പൻ തന്റെ മക്കളോട് പെരുമാറും പോലെയാണ് ഞങ്ങളും നിങ്ങളോട് ഓരോരുത്തരോടും പെരുമാറിയതെന്ന് നിങ്ങൾക്കറിയാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന്, ഒരു നല്ല ജീവിതം ജീവിക്കുന്നതിന് ഞങ്ങൾ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഞങ്ങളിൽ നിന്നുള്ള സന്ദേശം നിങ്ങൾ കേട്ടപ്പോൾ മനുഷ്യവചനമായിട്ടല്ല, പിന്നെയോ ദൈവവാക്കുകളായി നിങ്ങൾ സ്വീകരിച്ചു. യഥാർത്ഥമായി അതങ്ങനെയാണ്. ദൈവത്തിന്റെ ദൂത് വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ സന്ദേശം പ്രവർത്തിക്കുന്നു. സഹോദരരെ, യഹൂദ്യയിൽ ക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ സഭകൾ പോലെയാണ് നിങ്ങളും. യഹൂദ്യയിലുള്ളവർ ഇതര യഹൂദരിൽ നിന്നും കഷ്ടം സഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്വരാജ്യക്കാരിൽ നിന്നും അതുപോലെ കഷ്ടം സഹിച്ചു. ആ യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും കൊന്നു. ആ യഹൂദർ യഹൂദ്യ വിട്ടു പോരാൻ നമ്മിൽ സമ്മർദ്ദം ചെലുത്തി. അവർ ദൈവത്തെ പ്രീതിപ്പെടുത്താത്തവരും സകല ജനതയ്ക്കും എതിരായിരിക്കുന്നവരുമാണ്. ജാതികൾ രക്ഷിക്കപ്പെടുന്നതിനായി ഞങ്ങൾ അവരെ പഠിപ്പിക്കുന്നു. എന്നാൽ ആ യഹൂദർ നേരത്തെ തന്നെയുള്ള പാപത്തിനു മീതെ ഏറെ പാപം കൂട്ടുകയാണ് ചെയ്യുന്നത്. ദൈവകോപം പൂർണമായി അവരിൽ വന്നിരിക്കുന്നു. സഹോദരരെ, അല്പകാലം ഞങ്ങൾ നിങ്ങളിൽ നിന്നും വേർപിരിക്കപ്പെട്ടു. ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിലും ഞങ്ങളുടെ വിചാരങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളെ കാണാനായി ആഗ്രഹിച്ചു. അങ്ങനെ ചെയ്യുവാനായി ഞങ്ങൾ വളരെ പരിശ്രമിക്കുകയും ചെയ്തു. അതെ, നിങ്ങളുടെ അടുത്തു വരാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ, പൗലോസ്, സത്യമായും വരാൻ പലതവണ ആഗ്രഹിച്ചുവെങ്കിലും സാത്താൻ ഞങ്ങളെ തടഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ സന്തോഷവും കിരീടവുമായതിൽ നമ്മുടെ കർത്താവായ യേശു വരുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ടാകും. സത്യമായും നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ഞങ്ങളുടെ സന്തോഷവും. 1 തെസ്സലോനിക്കർ 3. ഞങ്ങൾക്ക് നിങ്ങളുടെ സമീപം വരുവാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇനിയും കാത്തിരിക്കുന്നത് വളരെ പ്രയാസമുള്ളതായിരിക്കുന്നു. ആകയാൽ തിമോഥെയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാനും ഏതൻസിൽ തനിയെ താമസിക്കുവാനും തീരുമാനിച്ചു. തിമോഥെയോസ് ഞങ്ങളുടെ സഹോദരനാണ്. ക്രിസ്തുവിനെപ്പറ്റിയുള്ള സുവിശേഷം മനുഷ്യരെ അറിയിക്കുന്നതിന് അവൻ ദൈവത്തിനു വേണ്ടി ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അവൻ ഞങ്ങളെ സഹായിക്കുന്നു. നിങ്ങളെ വിശ്വാസത്തിൽ ബലപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും അവന് കഴിയും എന്നുള്ളതുകൊണ്ട് തിമോഥെയോസിനെ ഞങ്ങൾ അയച്ചു. നിങ്ങളിൽ ആരും തന്നെ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾ മൂലം വിശ്വാസത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാതിരിക്കാനായി തിമോഥെയോസിനെ ഞങ്ങൾ അയച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്കുണ്ടാകാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും വളരെയധികം സഹിക്കേണ്ടതായുണ്ടെന്ന്. ഞങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തിമോഥെയോസിനെ അയക്കുന്നതുവഴി നിങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി എനിക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. കാത്തിരിക്കാൻ ഇനി ഒട്ടും പറ്റില്ല എന്നായപ്പോഴാണ് ഞാൻ അവനെ അയച്ചത്. പ്രലോഭിപ്പിക്കുന്നവന്റെ പ്രലോഭനങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു. ഞങ്ങളുടെ കഠിനാധ്വാനം നിഷ്ഫലമാക്കിയോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്നും ഇപ്പോൾ തിരികെ വന്ന തിമോഥെയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും കുറിച്ച് ഞങ്ങളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ നല്ല വിധത്തിൽ ഓർക്കുന്നുവെന്നും നിങ്ങൾ ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും തിമോഥെയോസ് പറഞ്ഞു. ഞങ്ങളുടെ കാര്യവും അതുതന്നെ. നിങ്ങളെ കാണാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. സഹോദരരെ, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ വിശ്വാസം മൂലം ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ ധന്യമായി. നിങ്ങൾ കാരണം നമ്മുടെ ദൈവമുമ്പാകെ ഞങ്ങൾക്ക് ഏറെ ആനന്ദമുണ്ട്. ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന സന്തോഷത്തിന് തക്ക നന്ദി ദൈവത്തിന് പറയാൻ ഞങ്ങൾക്കാവില്ലെങ്കിലും ഞങ്ങൾ അവന് നന്ദി പറയുന്നു. നിങ്ങൾക്കായി രാപ്പകൽ ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ കാണാനും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങളെ ബലപ്പെടുത്തുന്നതിന് സഹായിപ്പാൻ കഴിയണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും തന്നെ നിങ്ങളുടെ അടുത്തേക്കുള്ള വഴി ഞങ്ങൾക്കൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെ കർത്താവ് വളർത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം കൂടുതലായി അവൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മൂലം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ശക്തി പ്രാപിക്കും. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു തന്റെ എല്ലാ വിശുദ്ധരോടും കൂടെ വരുമ്പോൾ വിശുദ്ധരും കുറ്റമറ്റവരുമായി നിങ്ങൾക്ക് ദൈവമായ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിയും. 1 തെസ്സലോനിക്കാ 4. സഹോദരരെ, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ജീവിതരീതിയെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ആ കാര്യങ്ങൾ അത്രയും നിങ്ങളോട് പറഞ്ഞത് കർത്താവായ യേശുവിന്റെ അധികാരത്തിലാണ്. ലൈംഗിക പാപങ്ങളിൽ നിന്നകന്ന് ശുദ്ധജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആത്മനിയന്ത്രണമുള്ളവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ വിനിയോഗിക്കുവിൻ. ദൈവത്തെ അറിയാത്തവർ തങ്ങളുടെ ശരീരത്തെ ലൈംഗിക പാപങ്ങൾക്ക് ഇരയാക്കുന്നു. അത് ചെയ്യരുത്. നിങ്ങളിൽ ആരും ക്രിസ്തുവിലെ നിങ്ങളുടെ സഹോദരനോട് ഇത്തരം തിന്മ ചെയ്യുകയോ വഞ്ചിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ഇത്തരം പ്രവൃത്തികളെ കർത്താവ് ശിക്ഷിക്കും എന്ന് ഞങ്ങൾ നിങ്ങളെ നേരത്തെ താക്കീത് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. പാപത്തിൽ ജീവിക്കാതെ ശുദ്ധരായി ജീവിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അതിനാൽ ഈ ഉപദേശങ്ങളെ അനുസരിക്കാൻ വിസമ്മതിക്കുന്നവൻ മനുഷ്യനെയല്ല ദൈവത്തെയാണ് അനുസരിക്കാതിരിക്കുന്നത്. ദൈവമാണ് തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകിയത്. ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരങ്ങളോട് സ്നേഹമുണ്ടായിരിക്കേണ്ടതിനെപ്പറ്റി ഞങ്ങളിനി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് നേരത്തെ തന്നെ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ മക്കദോന്യ മുഴുവനുമുള്ള സഹോദരീ സഹോദരന്മാരെ നിങ്ങൾ സ്നേഹിക്കുന്നുമുണ്ട്. അവരെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. സമാധാന ജീവിതം നയിക്കാൻ ആവുന്നത് ശ്രമിക്കുക. നിങ്ങളുടെ സ്വന്തം ചുമതലകൾ ചെയ്യുവിൻ. നിങ്ങളുടെ ജീവിത സന്ധാരണത്തിനു വേണ്ടി വേല ചെയ്യുക. ഇതൊക്കെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അവിശ്വാസികൾ നിങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് ബഹുമാനമുള്ളവരാകും. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിനായി ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. സഹോദരരെ, മരിച്ചവരെപ്പറ്റി നിങ്ങൾ അറിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിതരാകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉത്ഥാനം ചെയ്തുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവനിൽ വിശ്വസിച്ച് മരിച്ചവരെ ദൈവം യേശുവിനൊപ്പം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിന്റെ സ്വന്തം സന്ദേശമാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ കർത്താവ് വീണ്ടും വരുമ്പോഴും ജീവിച്ചിരുന്നേക്കാം. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർ കർത്താവിനോടുകൂടെ ആയിരിക്കും. എന്നാൽ മരിച്ചവർക്ക് മുമ്പാകയില്ല. ഉച്ചത്തിലുള്ള ആജ്ഞയോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടി കർത്താവ് തന്നെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കപ്പെടും. അതിനുശേഷം അപ്പോഴും ജീവിച്ചിരിക്കുന്നവരായ നാം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരോടൊപ്പം ഒന്നിക്കും. മേഘങ്ങളിലേക്ക് നാം എടുക്കപ്പെടുകയും ആകാശത്ത് നമ്മുടെ കർത്താവിനെ കണ്ടുമുട്ടുകയും ചെയ്യും. പിന്നെ എന്നും നാം കർത്താവിനോടുകൂടെ ആയിരിക്കും. അതുകൊണ്ട് ഈ വാക്കുകളാൽ പരസ്പരം സമാശ്വസിപ്പിക്കുവിൻ. 1 തെസ്സലോനിക്കർ 5. സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ വരവിന്റെ സമയത്തെക്കുറിച്ചോ തീയതിയെക്കുറിച്ചോ ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതേണ്ടതില്ലല്ലോ. രാത്രിയിൽ വരുന്ന കള്ളനെപ്പോലെ കർത്താവിന്റെ പുനരാഗമനം വിസ്മയപൂരിതമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് സമാധാനവും സുരക്ഷയും ഉണ്ട് എന്ന് ജനങ്ങൾ പറയും. ആ സമയത്ത് പെട്ടെന്നുള്ള നശീകരണം അവരിലേക്ക് വരും. നാശം പ്രസവവേദന പോലെയായിരിക്കും. അവർ രക്ഷപ്പെടുകയുമില്ല. എന്നാൽ സഹോദരരെ, നിങ്ങൾ ഇരുട്ടിലല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു കള്ളനെപ്പോലെ ആ ദിവസം നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയില്ല. പകലിനുള്ളവരാണ് നിങ്ങൾ. നമ്മൾ രാത്രിക്കോ അന്ധകാരത്തിനോ ഉള്ളവരല്ല. അതിനാൽ മറ്റുള്ളവരെ പോലെ നമ്മൾ ഉറങ്ങരുത്. ആത്മനിയന്ത്രണത്തോടെ ഉണർന്നിരിക്കണം. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നമ്മൾ പകലിൻ്റേതായതുകൊണ്ട് നാം നമ്മെ തന്നെ നിയന്ത്രിക്കണം. നമ്മെ സംരക്ഷിക്കുവാനായി വിശ്വാസവും സ്നേഹവും നാം ധരിക്കണം. രക്ഷയുടെ പ്രത്യാശ നമ്മുടെ പടത്തുപ്പിയാകണം. ദൈവകോപത്തിന് ഇരയാകാൻ നമ്മെ ദൈവം തിരഞ്ഞെടുത്തില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി രക്ഷ പ്രാപിക്കാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവന്റെ കൂടെ ജീവിക്കുന്നതിനു വേണ്ടി യേശു നമുക്കായി മരിച്ചു. ക്രിസ്തു വരുമ്പോൾ നാം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ളതൊന്നും പ്രധാനമല്ല. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ പരസ്പരം ആശ്വസിപ്പിച്ചും ശക്തി പകർന്നും ഇരിക്കുവിൻ. സഹോദരരെ, നിങ്ങളുടെ ഒപ്പം കഠിനമായി യത്നിച്ചു നിങ്ങളെ നയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെയും ബഹുമാനിക്കണം. ഏറെ സ്നേഹത്താൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെ പ്രതി അവരെ ബഹുമാനിക്കുവിൻ. പരസ്പരം സമാധാനത്തിൽ പ്രവർത്തിക്കുക. ജോലി ചെയ്യാത്തവരെ താക്കീത് ചെയ്യാൻ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഭീരുക്കളെ പ്രോത്സാഹിപ്പിക്കുക. ബലഹീനരെ സഹായിക്കുക. എല്ലാവരോടും ക്ഷമയുള്ളവരാകുക. ആർക്കും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യുകയില്ലെന്ന് ഉറപ്പാക്കുക. എന്നാൽ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുക. എപ്പോഴും സന്തോഷപൂരിതരാകുവിൻ. പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. എക്കാലവും ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ഇതാണ് ദൈവം നിങ്ങളിൽ നിന്ന് ക്രിസ്തു യേശുവിൽ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിർത്തരുത്. അപ്രധാനമായ ഒന്നെന്ന പോലെ പ്രവചനത്തെ കാണരുത്. എല്ലാം പരീക്ഷിച്ചറിഞ്ഞ് നല്ലത് സൂക്ഷിക്കുവിൻ. എല്ലാ ദുഷ്ടതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ ശുദ്ധമാക്കി പൂർണമായി അവന്റേതാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ പൂർണമായും നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും യാതൊരു കറയും കൂടാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ സുരക്ഷിതവും നിഷ്കളങ്കവും ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ വിളിക്കുന്നവൻ നിങ്ങൾക്കായി അത് ചെയ്യും. നിങ്ങൾക്കവനെ വിശ്വസിക്കാം. സഹോദരരെ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ എല്ലാ സഹോദരരും ഒരു വിശുദ്ധ ചുംബനം നൽകട്ടെ. കർത്താവിന്റെ അധികാരത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ സഹോദരന്മാരും ഈ കത്ത് വായിച്ചിരിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.